ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദാരിദ്ര്യവും പട്ടിണിയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാഘോഷങ്ങളെ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. ഭരണപ്രതിപക്ഷ വാഗ്വാദത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കോവിഡ് വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വളർച്ചയുടെ പാതയിലെത്തിക്കാൻ സാധിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. ദാരിദ്ര്യവും പട്ടിണിയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും യുവജനങ്ങൾക്ക് തുല്യ അവസരം ലഭ്യമാക്കുന്നതിലും ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാധാരണക്കാരുടെ ശബ്ദമാകുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള പുതിയ ഭീഷണികളാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി.
We are confronted with emerging challenges. Cyber crimes and climate change are new threats to human rights. The digital era, while transformative, has brought with it complex issues such as cyberbullying, deepfake, privacy concerns, and spread of misinformation. These challenges underscore the importance of fostering a safe, secure, and equitable digital environment that protects the rights and dignity of every individual.
അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ സ്മരണ പുതുക്കിയാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആഘോഷിക്കുന്നത്. 1948 ഇതേ ദിവസമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ഐക്യരാഷ്ട്ര പൊതുസഭ അംഗീകാരം നൽകിയത്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്തും ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭരണപ്രതിപക്ഷ വാഗ്വാദത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 12 മണിവരെ നിർത്തിവച്ച് സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ എംപിമാരുടെ പെരുമാറ്റത്തെ രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും അംഗങ്ങൾ അച്ചടക്കം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഭരണപക്ഷമാണ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ എംപിമാർ പ്രതികരിച്ചു. ഇതിനെതിരെ ഭരണപക്ഷ എംപിമാർ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. തുടർന്ന് നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഡൽഹിയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ആം ആദ്മി എംപി സഞ്ജയ് സിംഗ് സഭയിൽ ഉന്നയിച്ചു. ഇതിനെതിരെ ഭരണപക്ഷ എംപിമാർ രംഗത്ത് വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവയ്ക്കുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ അറിയിക്കുകയായിരുന്നു. പാർലമെന്റ് നടപടികൾ സുഗമമായി നടക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സംവാദങ്ങളിലും ചർച്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർലമെന്റ് അംഗങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോൺഗ്രസ്, സമാജ്വാദി, തൃണമൂൽ പാർട്ടികളിൽ നിന്നുള്ള നിരവധി എംപിമാർ സഭയിൽ അർത്ഥവത്തായ സംവാദം നടത്തുന്നതിൽ താൽപര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന് വിരുദ്ധമായ സമീപനം പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സ്വീകരിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പാർലമെന്റിലെ എല്ലാ അംഗങ്ങളുടെയും ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണന നൽകുമെന്നും ശ്രീ റിജിജു പറഞ്ഞു. പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ INDIA എംപിമാർ പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്, JMM, ഇടത് എംപിമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇന്ത്യ റഷ്യ സൈനിക സഹകരണ കമ്മീഷന്റെ 21 യോഗം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും റഷ്യൻ പ്രതിരോധമന്ത്രി ആൻഡ്രേ ബെലസോവിന്റെയും സംയുക്താധ്യക്ഷതയിൽ ഇന്ന് ചേരും. പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന്റെ ബഹുമുഖ സാധ്യതകൾ യോഗം അവലോകനം ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് ശ്രീ രാജ്നാഥ് സിംഗ് റഷ്യയിലെത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷിൽ അദ്ദേഹം കലിനിൻഗ്രാഡിൽ ഇന്നലെ കമ്മീഷൻ ചെയ്തിരുന്നു. കോവിഡ് വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വളർച്ചയുടെ പാതയിലെത്തിക്കാൻ സാധിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. സാമ്പത്തിക രംഗത്ത് ഏറെ മുന്നേറാൻ സാധിച്ചെങ്കിലും ആധുനിക കാലഘട്ടത്തിലെ നിരവധി വെല്ലുവിളികൾ RBIക്ക് മുന്നിലുണ്ടെന്നും സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
So far as the Reserve Bank is concerned, I think restoring the inflation growth balance is the most important task ahead of the Reserve Bank, and I am sure the team RBI under the leadership of the new governor will take it forward. Cyber security and its associated risks and threats, I think that is a big challenge for every authority, not only in India but all over the world, and particularly for a central bank.
റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര നാളെ ചുമതലയേൽക്കും. 3 വർഷത്തേക്കാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെയാണ് വോട്ടെണ്ണൽ. എല്ലാ മേഖലയിലും വൈദഗ്ധ്യം നേടിയ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്നാണ് കേരള പോലീസെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം പേരൂർക്കട SAP ഗ്രൌണ്ടിൽ വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയായ സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 2009 മുതൽ 2012 വരെ UPA സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു. 1999 മുതൽ 2004 വരെ കർണാടക മുഖ്യമന്ത്രിയായും 2004 മുതൽ 2008 വരെ മഹാരാഷ്ട്ര ഗവർണറായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 2023 രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചു. SM കൃഷ്ണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി പ്രമുഖ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യസഭയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. UPSC സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. UPSC വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായും നിലവിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായും ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതായും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിം ഉഡിൻ പറഞ്ഞു. ബംഗ്ലാദേശുമായി ഫലപ്രദമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യ താൽപര്യപ്പെടുന്നതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വ്യക്തമാക്കിയിരുന്നു. 7th സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് നാളെ തുടക്കമാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലാണ് ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2024 സോഫ്റ്റ്വെയർ എഡിഷൻ ഗ്രാൻഡ് ഫിനാലെ ജമ്മു IITയിൽ നാളെ നടക്കും. നൂതന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാൻഡ് ഫിനാലെയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കും. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ 7th എഡിഷൻ ഈ വർഷം ഓഗസ്റ്റിലാണ് ആരംഭിച്ചത്. ഒമാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ജയം. മലേഷ്യയെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. മത്സരചിത്രത്തിൽ മലേഷ്യയ്ക്കെതിരെ ഇന്ത്യയുടെ തുടർച്ചയായ 3rd ജയമാണിത്. യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് സന്നദ്ധതയറിയിച്ച റഷ്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രസ്താവന. സംഘർഷത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ ആശങ്ക വ്യക്തമാക്കിയിരുന്നു. സമാധാന ചർച്ചകൾക്കായി ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളും ബ്രിക്സ് അംഗരാജ്യങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങളെ റഷ്യ സ്വാഗതം ചെയ്തു. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി സമവായ ചർച്ചകൾക്ക് വഴങ്ങുന്നില്ലെന്നും റഷ്യ ആരോപിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ആതിഥേയത്വത്തിലുള്ള G20 സമ്മേളനത്തിന്റെ ആദ്യ യോഗത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 1 ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം ഏറ്റെടുത്തത്. അന്താരാഷ്ട്ര സഹകരണത്തോടെ ആഗോള ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഊന്നൽ നൽകുന്നതെന്ന് ജോഹന്നാസ്ബർഗിൽ നടന്ന ആദ്യ G20 ഷെർപ്പ യോഗത്തിൽ ദക്ഷിണാഫ്രിക്ക വ്യക്തമാക്കി. ദാരിദ്ര്യവും പട്ടിണിയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാഘോഷങ്ങളെ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. ഭരണപ്രതിപക്ഷ വാഗ്വാദത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കോവിഡ് വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വളർച്ചയുടെ പാതയിലെത്തിക്കാൻ സാധിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.